കൈനോട്ടം വരുത്തിവെച്ചത്. അസാധാരണ സംഭവ വികാസങ്ങളും ഭയവും നിറഞ്ഞു നിന്നിരുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് ഇസെല്ല വളർന്നു വന്നത്. യു എസിലെ തങ്ങളുടെ ഭവനത്തിൽ നടമാടിയ ഇത്തരം സംഭവങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഇസെല്ലയുടെ അമ്മ അഭയം പ്രാപിച്ചത് മന്ത്രവാദത്തെയായിരുന്നു. തങ്ങളുടെ ജീവിതത്തിലുണ്ടായ വേദനാജനകമായ പല അനുഭവങ്ങളുടെയും കാരണം കുടുംബത്തിനുമേൽ ആരോ പ്രയോഗിച്ച മന്ത്രശക്തിയാണെന്ന് അവളുടെ അമ്മ വിശ്വസിച്ചിരുന്നു. കൗമാര കാലഘട്ടത്തിൽ ഇസെല്ലയും അമ്മയുടെ വഴിയെ മന്ത്രവാദത്തിലേക്ക് തിരിഞ്ഞു. എനിക്ക് ഉത്തരങ്ങൾ ആവശ്യമായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മാർഗനിർദ്ദേശവും അനിവാര്യമായിരുന്നു. എന്നാൽ മാർഗദർശനത്തിനായി അമ്മ അഭയം പ്രാപിച്ചത് ടാരറ്റ് കാർഡുകളെയും കൈനോട്ടക്കാരെയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതാണ് വഴിയെന്നും അതിലൂടെ പോയാൽ ഉത്തരം ലഭിക്കുമെന്നും ഞാൻ കരുതി, ഇസെല്ല പറയുന്നു. എന്നാൽ അന്വേഷിച്ച ഉത്തരം കണ്ടെത്താൻ അവൾക്കായില്ല. മാത്രവുമല്ല, അവളുടെ യൗവനം വല്ലാത്തൊരു കുരുക്കിലകപ്പെടുകയും നിസ്സഹായമാവുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. സ്വയം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഞാൻ. മദ്യത്തിലും മയക്കുമരുന്നിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു. ഉറങ്ങാൻ ഒരിടം കണ്ടെത്താതെ ചില രാത്രികളിൽ ഞാൻ ദീർഘദൂരം നടന്നു. ഇസെല്ല ഓർക്കുന്നു, തന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കാൻ അവൾ ടാരറ്റ് കാർഡുകളും മന്ത്രവാദവും പരിശീലിക്കാൻ തുടങ്ങി. എന്നാൽ ഭയവും അന്ധകാരവും നിറഞ്ഞു നിന്നിരുന്ന അവളുടെ ജീവിതാവസ്ഥയിൽ നിന്ന് ഒരു മോചനവും അവൾക്ക് പ്രാപ്യമായില്ല. ആ സമയങ്ങളിലെല്ലാം പിശാജ് എന്നോടൊപ്പമുണ്ടായിരുന്നു. കാരണം എനിക്കവനെ വേണമായിരുന്നു. അവന്റെ നെഗറ്റീവ് സാന്നിധ്യത്തിലും അന്ധകാരത്തിലുമാണ് ഞാൻ വളർന്നത്. അത്രത്തോളം മോശപ്പെട്ട സ്ഥലമായിരുന്നു എന്റെ വീട്. എനിക്കവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാമായിരുന്നു. പിശാജ് എന്നെ വിഴുങ്ങിയിരുന്നു, അതെനിക്കറിയാമായിരുന്നു. ഇസെല്ല തുടരുന്നു, ഇടയ്ക്ക് ലഹരിയിൽ നിന്ന് മോചിതയായ ഇസെല്ല തന്റെ പങ്കാളിക്കും കുഞ്ഞിനുമൊപ്പം മാറി താമസിച്ചു. എന്നാൽ അവളുടെ കുടുംബത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ദുരാത്മാവ് ഇസെല്ലയെ പിന്തുടരുകയും കുഞ്ഞിനെ വരെ ആക്രമിക്കുന്ന സ്ഥിതി സംജാതമാവുകയും ചെയ്തു. ഇടയ്ക്ക് എന്റെ മകൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എങ്ങോട്ടെന്നില്ലാതെ വിരൽ ചൂണ്ടുകയും ഭീകരജീവി എന്ന് അലറുകയും ചെയ്യും. ഭീകരജീവി എന്റെ അടുത്തുണ്ട്, അതെന്റെ കാലിൽ തൊട്ടു എന്നിങ്ങനെ അവൾ പറയും. തന്റെ ദൃഷ്ടി അവൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അത് എന്താണെന്ന് ഇസെല്ലയ്ക്ക് മനസ്സിലായില്ല. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെയായി. ദിവസവും രാവിലെ ഉറക്കമുണരുമ്പോൾ അവൾ ചുറ്റും നോക്കും. അവിടെ എന്തോ ഉള്ളതായി അനുഭവപ്പെട്ടിരുന്നു അത്രേ. ദിവസങ്ങൾ കഴിയും തോറും പിശാജിന്റെ പ്രവൃത്തികൾ വർദ്ധിക്കുകയും കുട്ടിയുടെ ചുറ്റം കൂടുതൽ തീവ്രമാവുകയും ചെയ്തു. അവളുടെ ശരീരത്തിൽ കൈയുടെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ആരോ കടിച്ച പാടുകളുണ്ടായി. എന്തു ചെയ്യണമെന്ന് ഇസെല്ലയ്ക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയാണ് തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുക? ഈ ചിന്തകൾ ഇസെല്ലയെ അലട്ടി. പ്രാർത്ഥിക്കണമെന്ന് ഭർത്താവ് അവളോട് പറയും. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല എന്നായിരിക്കും അവളുടെ മറുപടി. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ തന്റെ ആന്റിയോട് ഇസെല്ല പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു. വീട്ടിൽ വച്ച് അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അന്നുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു സമാധാനം ആ പ്രാർത്ഥനയിലൂടെ അവൾ അനുഭവിച്ചു. അത് അവൾ ഭർത്താവിനെ അറിയിച്ചു. അത് പരിശുദ്ധാത്മാവാണെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞതൊന്നും ഇസെല്ലയ്ക്ക് മനസ്സിലായില്ല. എന്തായാലും ആ അനുഭവം അവൾക്ക് വളരെ സന്തോഷം നൽകി. എന്നാൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു റൂമിലെ മെഴുകുതിരി പൊട്ടിത്തെറിച്ചു. ഏതോ ഒരു അദൃശ്യ ശക്തിയാണ് അതിന്റെ പിന്നിലെന്ന് ഇസെല്ലയ്ക്ക് തോന്നി. ആ അദൃശ്യ ശക്തിക്ക് കുടുംബത്തിൽ നടക്കുന്ന പ്രാർത്ഥനകൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആ സംഭവം തെളിയിച്ചു. തുടർന്ന് ഇസെല്ല ഒരു ആത്മീയ നേതാവ് കൂടിയായ തന്റെ അങ്കിളിനെ സഹായത്തിനായി സമീപിച്ചു. നിന്റെ ജീവിതത്തിൽ ദൈവത്തെ നീ സ്വീകരിക്കുന്നുണ്ടോ എന്ന് അങ്കിൾ ഇസെല്ലയോട് ചോദിച്ചു. അല്പനേരം ആലോചിച്ചിട്ട് അവൾ പറഞ്ഞു, എന്റെ മകളെ രക്ഷിക്കാനായി ഞാൻ എന്തു ചെയ്യും? താൻ യേശുവിനെ സ്വീകരിക്കുന്നുവെന്ന് അവൾ പറയുകയായിരുന്നു. അതിലൂടെ അതിനാൽ മാനസാന്തരത്തിനും ക്ഷമിക്കുന്നതിനുള്ള പ്രാർത്ഥന അവൾക്ക് അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. അങ്കിൾ പറഞ്ഞ വചനങ്ങൾ ഇസെല്ല ആവർത്തിച്ചു ചൊല്ലി. യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞു. വിവരിക്കാനാകാത്ത ഒരു സമാധാനം അവൾ അതോടെ അനുഭവിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തന്റെ ജീവിതം മാറുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ അത് വളരെ ഉന്നതമായ ഒരു കാര്യമാണെന്ന് അവൾ മനസ്സിലാക്കി. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഇസെല്ലയുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങി. തുടർന്നുള്ള ദിവസങ്ങളിൽ അവൾക്ക് അവാച്യമായ സന്തോഷം ലഭിച്ചു. ആ പ്രാർത്ഥനയുടെ സമയത്തെക്കുറിച്ച് ഇസെല്ലയുടെ വിവരണം ഹൃദയസ്പർശിയാണ്. അത് ഒരു അമാനുഷികമായ അനുഭവമായിരുന്നു. ദൈവത്തിന്റെ ഒരു സമ്മാനം, അവൻ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നു. ഈ സമ്മാനത്തിന് ഞാൻ എന്തുകൊണ്ടാണ് അർഹയായത്? ഞാൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത എല്ലാ തെറ്റായ പ്രവൃത്തികളും അറിഞ്ഞുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഹലോ, ഐ ലവ് യു. അത് അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു. അസാധാരണമായ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവം. എല്ലാ നല്ല കാര്യങ്ങളും അവനിൽ നിന്ന് വരുന്നു. യേശുവിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച ദിവസം മുതൽ അവളെയും കുടുംബത്തെയും പീഡിപ്പിച്ചിരുന്ന പൈശാചിക അന്ധകാരം ഓടിമറിഞ്ഞു. പകരം ദൈവിക പ്രകാശവും സാന്നിധ്യവും കുടുംബത്തിൽ നിറഞ്ഞു. താനൊരു പുതിയ സൃഷ്ടിയായതായി തോന്നുന്നു. തന്നെ സംബന്ധിച്ച് അത് അവിശ്വസനീയമാണ് എന്നാണ് ഇസല്ല അതേക്കുറിച്ച് പറയുന്നത്. കാരണം തനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമെന്ന് അവൾ ചിന്തിച്ചിരുന്നില്ല. ഞാൻ വളരെ കാലം അന്ധകാരത്തിലായിരുന്നു. എന്നാൽ എന്റെ മേൽ വന്ന യേശു എന്ന പ്രകാശം ലോകത്തിലെ ഏറ്റവും സാന്ത്വനപ്രദവും അത്ഭുതകരവും സുന്ദരവുമായ അനുഭവമായിരുന്നു. മറ്റൊന്നിനു വേണ്ടിയും ഞാൻ എന്റെ യേശുവിനെ വച്ചു മാറുകയില്ല. പഴയ അന്ധകാരത്തിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചുപോകില്ല. ഒരിക്കലും. ഇതാണ് ഇപ്പോൾ ഇസല്ല പറയുന്നത്.